2024 സെപ്റ്റംബർ 29 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. ആന, കടുവ, പുലി, കാട്ടുപോത്ത്, ഇതൊരു ആനിമൽ പ്ലാനറ്റ്. സഹായി എഴുതുന്നു, കാട്ടാനകളടക്കമുള്ള വന്യജീവികൾ യാതൊരു കരുണയുമില്ലാതെ കുടിയേറ്റ കർഷകരെയും തോട്ടം തൊഴിലാളികളെയും വേട്ടയാടുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ് വനംവകുപ്പ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ. മുമ്പ് വല്ലപ്പോഴുമാണ് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ദൈനംദിന സംഭവമായി മാറി. ആനയും പുലിയും കടുവയും കാട്ടുപോത്ത് അടക്കമുള്ള വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇതോടെ ജനജീവിതം ഏറെ ദുസ്സഹമായി. 4 ദിവസത്തിനിടെ മൂന്നാറിലും മറയൂരിലും കാട്ടാന ആക്രമണത്തിൽ മാത്രം 10 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 3 പേരുടെയും പരിക്ക് ഗുരുതരമാണ്. ഇതോടൊപ്പം കഴിഞ്ഞയാഴ്ചയാണ് മൂന്നാറിലെ ജനവാസ മേഖലകളിൽ വീണ്ടും കടുവ ഇറങ്ങി പശുക്കളെ കൊന്നൊടുക്കിയത്. കുറ്റിയാർ വാലിയിലാണ് 2 കടുവകൾ ഒരേ സമയം പശുക്കളെ ആക്രമിച്ചത്. വന്യമൃഗങ്ങളുടെ ആക്രമണം തടയണമെന്ന് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെട്ടതും കാര്യമായി നടപടി ഉണ്ടായിട്ടില്ല. കർഷകരുടെ ഉപജീവന മാർഗമായ പശുക്കൾ നിരന്തരം കൊല്ലപ്പെടുന്നത് പ്രദേശത്ത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മേഖലയിൽ 2 കടുവകൾ ഉള്ളതായി തൊഴിലാളികൾ പറഞ്ഞു. കഴിഞ്ഞ 1 വർഷത്തിനിടെ കടലാർ ഫാക്ടറി ഈസ്റ്റ് ഡിവിഷനുകളിലായി 15 പശുക്കളെയാണ് കടുവ പിടിച്ചു കൊന്നത്. തുടർച്ചയായി മൂന്നാറിലെ ജനവാസ മേഖലയിലിറങ്ങി കാട്ടാനകളായ പടയപ്പയും ഒറ്റക്കൊമ്പനും ഭീതി പരത്തുന്നതിനിടെയാണ് കടുവയും ഭീതി വിധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏലപ്പാറ 1 മൈലിൽ ജലവാസ മേഖലയിലെ തോട്ടത്തിൽ മേയാൻ വിട്ട പശുക്കിടാവിനെ പുലിയിറങ്ങി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് തോട്ടത്തിൽ മേയാൻ വിട്ട പശുക്കിടാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതും പുലിയാകാമെന്ന നിഗമനത്തിലാണ് പ്രദേശവാസികൾ. ചൊവ്വാഴ്ച വണ്ടിപ്പെരിയാർ 62 മൈലിൽ കാട്ടുപോതിന്റെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. വെറുതെ പാഴാക്കുന്നു കോടികൾ. കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുമ്പോൾ മറുവശത്ത് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദേവികുളത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ റാപ്പിഡ് റെസ്പോൺസ് ടീം ആൻഡ് വൈറ്റ് വെറ്റിനറി ഫെസിലിറ്റിയുടെ ഉദ്ഘാടനം മൂന്നാറിലെത്തി വനമന്ത്രി നിർവഹിച്ചത്. മൂന്നാർ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മൂന്നാർ RRT വേണ്ടി കെട്ടിടം നിർമ്മിച്ച് പൂർത്തിയാക്കിയത്. ഇതോടൊപ്പം മൂന്നാർ ഡിവിഷനിൽ വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി നടപ്പാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ 446 ലക്ഷം രൂപ ചെലവഴിച്ച് നബാർഡിന്റെ സഹായത്തോടെ ഫെൻസിങ്ങുകൾ അടക്കമുള്ള പദ്ധതികൾക്കായി ടെൻഡർ നൽകുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഒരു പരിധിവരെ വന്യജീവി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 2011 മുതൽ 2022 വരെയുള്ള കാലഘട്ടങ്ങളിൽ 11 വർഷത്തിനിടെ മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഒഴിവാക്കാനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ടിൽ ചെലവഴിച്ചത് വെറും 70 ലക്ഷം മാത്രമാണ്. ഇക്കാലയളവിൽ 42 പേരാണ് കാട്ടാന ആക്രമണത്തിൽ മൂന്നാർ ഡിവിഷനിൽ കൊല്ലപ്പെട്ടത്. കാട്ടാന ആക്രമണത്തിൽ മരണങ്ങളൊന്നും സംഭവിക്കാത്ത മാങ്കുളം ഡിവിഷനിൽ ചെലവിട്ട തുകയാകട്ടെ 1.44 കോടി രൂപയും. 2019 മുതൽ 2022 വരെയുള്ള കാലയളവിൽ പരിസ്ഥിതി പുനഃസ്ഥാപനം പദ്ധതിക്കായി മൂന്നാർ ഡിവിഷനിൽ 2 കോടിയിലധികം ചെലവഴിച്ചു. QNDP പദ്ധതിയിലൂടെ ജലസ്രോതസ്സുകളുടെ നവീകരണം, വന്യമേഖലയിൽ പുല്ലുവെച്ച് പിടിപ്പിക്കൽ, ആകർഷകമായ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ തുടങ്ങിയവയെല്ലാം നടപ്പാക്കിയെന്ന് വനംവകുപ്പിന്റെ അവകാശവാദം. വന്യജീവികൾക്ക് കാട്ടിൽ ആഹാരമൊരുക്കാനാണ് പദ്ധതി നടപ്പാക്കിയെന്നാണ് വനംവകുപ്പ് പറയുന്നതെങ്കിലും ജനവാസ മേഖലയിലേക്കുള്ള ഇവയുടെ കടന്നുകയറ്റം കൂടുകയാണ് ഉണ്ടായത്. കരയുന്ന കുഞ്ഞിന് മാത്രം നഷ്ടപരിഹാരം. 15 വർഷത്തിനിടെ 80-ലധികം പേരാണ് വന്യജീവി ആക്രമണത്തിൽ ഇടുക്കി ജില്ലയിൽ കൊല്ലപ്പെട്ടത്. സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമാണ് പൂർണ്ണമായി ലഭിക്കുന്നത്. കുടുംബാംഗങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്ഥിരം ജോലിയും ലഭിച്ചിട്ടില്ല. അടിയന്തര സഹായമായി നൽകിയ 50,000 രൂപ മാത്രമാണ് ചില കുടുംബങ്ങൾക്ക് ആകെ കിട്ടിയത്. 2 മാസത്തിനിടെ കൊല്ലപ്പെട്ട 5 പേരിൽ പൂർണ്ണ നഷ്ടപരിഹാരം ലഭിച്ചത് February 26 കൊല്ലപ്പെട്ട സുരേഷ് കുമാറിന്റെയും തിങ്കളാഴ്ച കൊല്ലപ്പെട്ട ഇന്ദിരയുടെയും കുടുംബത്തിന് മാത്രമാണ്. ജനപ്രതിനിധികളും നാട്ടുകാരും ശക്തമായ പ്രതിഷേധത്തിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ ഇടപെട്ട് സുരേഷ് കുമാറിന്റെയും ഇന്ദിരയുടെയും കുടുംബങ്ങൾക്ക് മണിക്കൂറുകൾക്കകം 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയത്. ഈ വർഷം കാട്ടാന ആക്രമണത്തിൽ മരിച്ച പന്നിയാർ സ്വദേശി പരിമളം, കോയമ്പത്തൂർ സ്വദേശി പോൾ രാജ്, ജിനക്കലാൽ BL റാം എന്നിവർ വെള്ളക്കല്ലിൽ, സൗന്ദർരാജൻ എന്നിവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര നഷ്ടപരിഹാരമായി 50,000 രൂപയാണ് നൽകിയിട്ടുള്ളത്. 2010 ശേഷം 44 പേരാണ് മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1.5 കോടിയാണ് ഇവർക്ക് നഷ്ടപരിഹാരമായി അനുവദിച്ചത്. അതായത് ഒരു കുടുംബത്തിന് ശരാശരി 3 ലക്ഷം രൂപ പോലും കിട്ടിയിട്ടില്ല. 2023 ജനുവരി 25 വനംവകുപ്പ് താൽക്കാലിക വാച്ചർ ശക്തിവേൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ശക്തിവേലിന്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്നായിരുന്നു വനമന്ത്രിയുടെ ഉറപ്പ്. മകൾക്ക് സർക്കാർ ജോലിയും അധികൃതർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ നഷ്ടപരിഹാരം പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. മരണത്തിന് പിന്നാലെ ഉണ്ടായ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് 6 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി. 1 മാസം മുമ്പ് മരുമകനെ വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായി നിയമിച്ചത് മാത്രമാണ് ഏക ആശ്വാസം. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് അടിയന്തരമായി 50,000 രൂപയാണ് സർക്കാർ നൽകുന്നത്. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ 4.5 ലക്ഷവും താലൂക്ക് ഓഫീസിൽ നിന്നുള്ള അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ ബാക്കിയുള്ള 5 ലക്ഷം രൂപയും അനുവദിക്കും. എന്നാൽ ഗസറ്റിൽ പരസ്യം ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ 6 മാസമെങ്കിലും സമയമെടുക്കും. ഇങ്ങനെ ചുവപ്പ് നാടയിൽ കുരുങ്ങി വന്യമൃഗങ്ങളാൽ ദാരുണമായി കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ദുരിതത്തിലാകുമ്പോൾ പോലും നടപടികൾ ലഘൂകരിച്ച് ആശ്വാസമാക്കാൻ സർക്കാരിനാവുന്നില്ല.